അഞ്ചാം അധ്യായം 13 വചനം. ഗലേഷ്യൻസ് ചാപ്റ്റർ 5 വേഴ്സസ് 13.
വിളിക്കപ്പെട്ടിരിക്കുന്നു. ഈ സ്വാതന്ത്ര്യം ജഡത്തിന് അവസരമാക്കുക മാത്രം ചെയ്യാതെ സ്നേഹത്താൽ അന്യോന്യം സേവിപ്പിൻ. കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണമെന്നുള്ള ഏകവാക്യത്തിൽ നയപ്രമാണം മുഴുവനും അടങ്ങിയിരിക്കുന്നു.
സ്തോത്രം. ദീപവചനത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശമാണ് സ്നേഹത്തിന്റെ സന്ദേശം. എന്നാൽ സ്നേഹത്തിന്റെ ഒരു സന്ദേശം നമ്മളെ കേൾപ്പിക്കുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ സ്നേഹിക്കാൻ നമ്മളോട് ആവശ്യപ്പെടുന്നതിന് മുമ്പ് തന്നെ ദൈവം ചെയ്യുന്ന ഒരു കാര്യമാണ് സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മളെ നടത്തുക എന്നുള്ളത്. സ്വാതന്ത്ര്യം എന്ന വാക്ക് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ പല കാര്യങ്ങൾ പൊങ്ങി വരുന്നുണ്ട്. എന്നാൽ ദൈവം മാത്രമാണ് യഥാർത്ഥ സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മെ കൊണ്ടുവരുവാൻ കഴിയുന്ന ശക്തിയുള്ള ഒരേയൊരു വ്യക്തി. നമ്മുടെ ദൈവം മാത്രമാണ്. മറ്റ് പലരും നമ്മുടെ ജീവിതത്തിലെ സ്വാതന്ത്ര്യത്തെ വാഗ്ദത്തം ചെയ്യുന്നുണ്ട്. ഈ ലോകം അനവധിയായ സ്വാതന്ത്ര്യങ്ങളെ നമുക്ക് വാഗ്ദത്തം ചെയ്യുന്നുണ്ട്. എന്നാൽ ദൈവം തന്റെ പുത്രനായ യേശുക്രിസ്തുവിലൂടെ മനുഷ്യർക്ക് കൊടുക്കുന്ന സ്വാതന്ത്ര്യം ആണ് യഥാർത്ഥ സ്വാതന്ത്ര്യം. നമ്മളിപ്പോ പാടിയ പാട്ടിന്റെ വരികളിൽ, അവൻ അടിമ അനുഭവിക്കും സ്വാതന്ത്ര്യം പോലെ വേറെ സ്വാതന്ത്ര്യം വേറൊന്നുമില്ല. സ്വാതന്ത്ര്യത്തിന്റെ അനേക സന്ദേശങ്ങൾ കേട്ടവരാണ്. ദൈവവചനത്തിൽ അതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. എന്നാൽ ദൈവം എന്തിനാണ് നമുക്ക് ഈ സ്വാതന്ത്ര്യം തരുന്നത്? അതൊന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും. എന്തിനാണ് ദൈവം നമുക്ക് സ്വാതന്ത്ര്യം തരുന്നത്? സ്വാതന്ത്ര്യം എപ്പോഴും നമ്മുടെ ഇഷ്ടങ്ങളിലേക്ക് ചെയ്യുവാനുള്ള ഒരു സ്വാതന്ത്ര്യം ആണോ ദൈവം നമുക്ക് വാഗ്ദത്തം ചെയ്യുന്നത്? ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ സ്നേഹമാണ് ദൈവസന്ദേശത്തിന്റെ എല്ലാ സാരാംശവും. എന്നാൽ യഥാർത്ഥമായ സ്നേഹം പ്രകടിപ്പിക്കപ്പെടണമെങ്കിൽ, ഡെമോൺസ്ട്രേറ്റ് ചെയ്യപ്പെടണമെങ്കിൽ, സ്വാതന്ത്ര്യമുള്ളിടത്ത് മാത്രമേ അതിന് സാധ്യമാകുകയുള്ളൂ. ഇപ്പോൾ നമ്മൾ വീട്ടിൽ സ്നേഹം പ്രകടിപ്പിക്കപ്പെടേണ്ട ഒരു സ്ഥലമാണ് നമ്മുടെ കുടുംബം. എന്നാൽ സ്വാതന്ത്ര്യത്തിന്റെ ഒരു ആത്മാവ് കുടുംബത്തിൽ വ്യാപരിക്കുന്നില്ല എങ്കിൽ, പ്രവൃത്തികൾ കണ്ടേക്കാം, പക്ഷേ സ്നേഹത്തിൽ ആയിരിക്കത്തില്ല. രണ്ടാം കൊരിന്ത്യ ലേഖനത്തിന്റെ 3:17 ഇങ്ങനെ പറയുന്നു, എടുക്കണ്ട, ദൈവം ആത്മാവാകുന്നു, ദൈവത്തിന്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യം ഉണ്ട്. പുതിയ നിയമത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ നാം തിരിച്ചറിയേണ്ട ഒരു കാര്യം, ഏത് ആത്മാവിൽ നാം കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളതാണ് പ്രധാന കാര്യം. In what spirit we are doing things or serving, in what spirit you are doing, adana ദൈവം എപ്പോഴും. കാരണം സ്നേഹത്തിന്റെ ആത്മാവിൽ ചെയ്യണമെന്നാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. എന്നാൽ പാപത്തിന് അടിമയായിരിക്കുന്ന ഒരു വ്യക്തി, പാപത്തിന്റെ സ്വഭാവം, ദ നേച്ചർ ഓഫ് സിൻ നമ്മളിൽ വസിക്കുന്നിടത്തോളം കാലം ഒരിക്കലും സ്നേഹത്തിലൊന്നും ചെയ്യാൻ നമുക്ക് സാധിക്കത്തില്ല, ദൈവിക സ്നേഹത്തിലൊന്നും ചെയ്യുവാൻ സാധിക്കത്തില്ല. എന്നാൽ ദൈവം ആദ്യമേ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന ഒരു കാര്യം, അവൻ ആ പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് നമ്മളെ സ്വതന്ത്രരാക്കി തന്റെ സ്നേഹത്താൽ നമ്മളെ സ്വതന്ത്രരാക്കി. എന്നാൽ ഈ സ്നേഹത്തോടെ നമ്മളെ വിളിച്ചിട്ട് കർത്താവ് നമ്മളോട് പറയുകയാണ്, ഗോ ആൻഡ് സെർവ്. നമ്മൾ ആ വായിച്ച വചനത്തിന്റെ ഗലാത്യ ലേഖനം 5:13 ആ ഭാഗങ്ങൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാകും, സ്വാതന്ത്ര്യത്തിനായി വിളിക്കപ്പെട്ടിരിക്കുന്നു. അതിന്റെ അവസാന ഭാഗം, സ്നേഹത്താൽ അന്യോന്യം സേവിക്കുവിൻ. യേശുക്രിസ്തുവിനെ കുറിച്ച് യേശുക്രിസ്തു തന്നെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, എന്തിനാണ് ഞാൻ ഈ ഭൂമിയിലേക്ക് വന്നിരിക്കുന്നത്, ഞാൻ എന്തിനാണ് ഭൂമിയിൽ വന്നത്? നമ്മുടെ ഓരോരുത്തരുടെയും പാപങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിക്കാനാണെന്ന് തീർച്ചയായും കർത്താവിനെ ഒരുപ്രാവശ്യമെങ്കിലും കേട്ടിട്ടുള്ള നാം ഓരോരുത്തരും ഉറക്കത്തിൽ കൂടെ വിളിച്ചു പറയും. മത്തായിയുടെ സുവിശേഷം 20:28 യേശുക്രിസ്തു തന്റെ ദൗത്യത്തെ വ്യക്തമാക്കുന്നുണ്ട്. Matthew 20:28
മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തന്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനും വന്നതുപോലെ തന്നെ എന്ന് പറഞ്ഞു.
ശിഷ്യന്മാർ തമ്മിൽ തമ്മിൽ ആർ വലിയവനെന്ന് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ യേശുവിന്റെ വലത്തും ഇടത്തും ഇരിക്കണമെന്ന് ശിഷ്യന്മാർ ആഗ്രഹിച്ചപ്പോൾ അവരിലുള്ള സ്പിരിറ്റിനെ, അവരിലുള്ള ആത്മാവിനെ തിരിച്ചറിഞ്ഞ ദൈവം പറയുകയാണ്, നിങ്ങൾ എന്നിലുള്ള ആത്മാവിനെ കണ്ട് നിങ്ങൾ പഠിക്കുക. ഒന്ന്, ഞാൻ എന്റെ ജീവനെ മറുവിലയായി കൊടുക്കുവാനാണ് ഭൂമിയിലേക്ക് വന്നത്. അതുമാത്രമല്ല, ഐ കെയിം ടു സെർവ്, ഞാൻ ശുശ്രൂഷിക്കുവാനാണ് വന്നത്. ശുശ്രൂഷിക്കുക പെടുവാനല്ല, ടു ബി സെർവ്ഡ് അല്ല, ടു സെർവ്. അതിനായിട്ടാണ് ഞാൻ ഈ ഭൂമിയിൽ വന്നത്. യേശുക്രിസ്തുവിന്റെ ജീവിതത്തെ മാതൃകയാക്കി നാം ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലും ഉണ്ടായി കാണുവാൻ ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് എ സ്പിരിറ്റ് ഓഫ് സെർവിംഗ്, സേവിക്കുവാനുള്ള ഒരു ഉത്സാഹം, ഒരാത്മാവ്. അത് സ്നേഹത്തിൽ ചെയ്യണമെന്നാണ് നാം വചനത്തിൽ വായിച്ചത്. യേശുവിലുള്ള ഈ സ്പിരിറ്റ് ആണ് യേശുവിന്റെ ജീവിതത്തെ, നമ്മൾ ഈ ഭൂമിയിലെ ജീവിതത്തെ ഒന്ന് ഓടിച്ചു നോക്കുകയാണെങ്കിൽ, ദൈവവചനത്തിൽ യേശുവിന്റെ 30 സ്നാനത്തിന് ശേഷമുള്ള ജീവിതത്തെക്കുറിച്ചാണ് ദൈവവചനം വളരെ വിശദമായിട്ട് സുവിശേഷങ്ങളിലൂടെയൊക്കെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. എന്നാൽ നമുക്ക് വെളിപ്പെട്ട് കിട്ടിയ ദൈവിക സത്യങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ, ദൈവവചനത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ, നമുക്ക് യേശുവിന്റെ ആത്മാവിനെ തിരിച്ചറിയുവാൻ കഴിയുമെങ്കിൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമാണ്, അവൻ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ച ഒരു വ്യക്തിയാണ് യേശു കർത്താവ്. അത് യേശു വ്യക്തമാക്കുകയും ചെയ്തു, ടു സെർവ്. എവിടെ എവിടെയായിരുന്നാലും യേശു അത് ചെയ്തിരുന്നു. യേശു ക്രിസ്തുവാണ് അനേകർക്ക് സ്വാതന്ത്ര്യം കൊടുത്തത്. രോഗത്തിൽ നിന്ന് സ്വാതന്ത്ര്യം കൊടുത്തു, മരണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം കൊടുത്തു, മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. ദൈവത്തിന്റെ വചനം വളരെ ശക്തിയോടെ പ്രസംഗിച്ചു. ആൾക്കാർ കേട്ടവർ യേശുവിലുള്ള ആത്മാവിനെ തിരിച്ചറിയുവാൻ ഇടവന്നു. ചില സമയത്തൊക്കെ യേശു തന്റെ പരസ്യ ജീവിതകാലത്ത് ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അല്പസമയം മാറിയിരുന്നൊന്ന് വിശ്രമിക്കണം, പ്രാർത്ഥിക്കണമെന്ന് വിളിക്കുമ്പോഴും ജനമെല്ലാം പിന്നെയും അടുത്തുകൂടി. അവരെ കാണുമ്പോൾ യേശു അതെല്ലാം മറന്നുപോകും, വിശ്രമിക്കേണ്ട കാര്യങ്ങളൊക്കെ മറന്നുപോയി. പിന്നെയും അവരോട് ഉപദേശിക്കുകയും പ്രസംഗിക്കുകയും ഒക്കെ ചെയ്യുകയാണ്. യേശുവിലുള്ള ഈ ആത്മാവ് അന്ത്യത്താഴത്തിന് മുമ്പ് ശിഷ്യന്മാരുടെ കാലുകൾ കഴുകി യേശു പ്രദർശിപ്പിക്കുകയുണ്ടായി, നിങ്ങളെങ്ങനെയായിരിക്കണം മറ്റുള്ളവരെ സേർവ് ചെയ്യേണ്ടത്. ഇങ്ങനെയുള്ള ഒരു സെർവന്റ് സ്പിരിറ്റ് യേശുവിൽ നമുക്ക് എപ്പോഴും കാണുവാൻ സാധിക്കും. ഇവിടെ ദൈവവചനം നമ്മളെ ഓർപ്പിക്കുകയാണ്, സ്നേഹത്തിൽ അന്യോന്യം സേവിക്കുവിൻ. കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം എന്നൊരു വാക്യത്തിൽ സകല ന്യായപ്രമാണവും അടങ്ങിയിരിക്കുന്നു. ദൈവജനത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്, പഴയ നിയമത്തിൽ ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന് ഒരിക്കലും മാറ്റമില്ല. പഴയ നിയമത്തിൽ ഇസ്രായേൽ ജനത്തെ മിസ്രൈമിന്റെ അടിമത്തത്തിൽ നിന്ന് വിടുവിച്ച് ചെങ്കടൽ കടത്തി മരുഭൂമിയിലൂടെ കാനാൻ ദേശത്ത് കൊണ്ടുചെന്നപ്പോൾ മോശ അവർക്ക് കൊടുത്ത കൽപ്പനകളെ അനുസരിച്ച് ജീവിക്കണമെന്നായിരുന്നു അവരെ നടത്തിക്കൊണ്ടുപോയ ദൈവ ഭൃത്യന്മാർ അവരെ ഉപദേശിച്ചുകൊണ്ടിരുന്നത്. പ്രവാചകന്മാരും ജോശുവയുടെ പുസ്തകത്തിലൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കും, നിങ്ങളെ അടിമവീടായ മിസ്രൈമിൽ നിന്ന് വിടുവിച്ച ദൈവത്തെ മാത്രമേ നിങ്ങൾ സേവിക്കാമുള്ളൂ, വേറെ ഒരു വിഗ്രഹങ്ങളെയും നിങ്ങൾ സേവിക്കരുത് എന്നുള്ള കാര്യം തുടർച്ചയായി പഴയ നിയമത്തിലൂടെ മോശയുടെ പ്രമാണം ന്യായപ്രമാണത്തെ അവരെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നു. ദൈവം കൊടുത്ത 10 കൽപ്പനകളെ നോക്കുവാണെങ്കിൽ തന്നെയും ആദ്യത്തെ 5 കൽപ്പനകൾ ദൈവവുമായിട്ട് ദൈവത്തെ മാത്രമേ ആരാധിക്കാവുള്ളൂ. മറ്റു മനുഷ്യരുമായി ബന്ധപ്പെട്ട 5 കൽപ്പനകൾ, കൊല്ലരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഹിക്കരുത്, ഇതിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ ഞാൻ ചിന്തിക്കുകയായിരുന്നു, ദൈവത്തെ സേവിക്കുക, മറ്റു മനുഷ്യരെ നിങ്ങൾ ദ്രോഹിക്കരുത്, മറ്റു മനുഷ്യർക്ക് ദോഷമായിട്ടൊന്നും നിങ്ങൾ ചെയ്യരുത്, കൊല്ലരുത്, കള്ളസാക്ഷ്യം പറയരുത്, അവരുടെ ഒന്നും മോഹിക്കരുത്. അതിന്റെ ഒരു ന്യായപ്രമാണം അവരനുസരിക്കാൻ അവരെ ഉപദേശിക്കുകയും എപ്പോഴും അവരെ എൻകറേജ് ചെയ്യുകയും ചെയ്യുന്നു. എന്നാൽ ദൈവവചനത്തിന് മാറ്റമില്ല. യേശു കർത്താവ് ഭൂമിയിൽ വന്ന് സകല ന്യായപ്രമാണത്തിന്റെയും പൂർത്തീകരണമായ യേശു ഭൂമിയിലേക്ക് വന്നപ്പോൾ യേശു അത് കുറച്ചും കൂടെ അതിന്റെ ആത്മാവിനെ നമുക്ക് വെളിപ്പെടുത്തി തന്നു. നിങ്ങൾ ദൈവത്തെ മാത്രം ആരാധിക്കുക മാത്രമല്ല ചെയ്യേണ്ടത്, അതേപോലെ മറ്റു മനുഷ്യർക്ക് ദോഷം വരുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കുക മാത്രമല്ല ചെയ്യേണ്ടത്, മറ്റുള്ളവരെ സേവിക്കുക കൂടെ വേണം. ടു സെർവ് ഇൻ ലവ്. ഞാൻ ചിന്തിക്കുകയായിരുന്നു, ഒരിക്കലും ന്യായപ്രമാണത്തിന്റെ കീഴിൽ അവർക്ക് കഴിയാൻ, അവർക്കത് ചെയ്യാൻ കഴിയത്തില്ലായിരുന്നു. സ്നേഹത്തിൽ ടു സെർവ് അതേഴ്സ്. യേശു പറഞ്ഞു, ന്യായപ്രമാണത്തിൽ ശത്രുവിനെ ദ്വേഷിക്കുന്നതുകൊണ്ട് ദ്വേഷിക്കരുത്. എന്നാൽ യേശു പറഞ്ഞു ശത്രുവിനെ സ്നേഹിക്കണം. അപ്പോൾ മറ്റു മനുഷ്യർക്ക് ദോഷം വരുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. അനേകർ പറയും ഞാൻ ദൈവത്തെ സേവിക്കുകയാണ്, ഞാൻ എൻ്റെ ജീവിതം മുഴുവൻ ദൈവത്തിൻ്റെ സേവയ്ക്കായി കൊടുത്തിരിക്കുകയാണ്. പിന്നെ മറ്റു മനുഷ്യർക്ക് ദോഷമൊന്നും ചെയ്യാതെ ജീവിക്കണമെന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. എൻ്റെ ജീവിതം കൊണ്ട് മറ്റു മനുഷ്യർക്ക് വലിയ പ്രയോജനമൊന്നും വന്നില്ല എങ്കിലും ദോഷം ചെയ്യരുത്. ഇത് പ്രിയ ദൈവമക്കളെ, അത് തെറ്റല്ല അതിൽ തന്നെ. എന്നാൽ യേശുവിൻ്റെ ഭൂമിയിലെ വരവിന് മുമ്പ് പഴയ നിയമത്തിലെ ജനങ്ങൾ ജീവിച്ചു വരുന്ന ഒരാത്മാവിൻ്റെ തലത്തിൽ മാത്രമേ നാം അപ്പോൾ എത്തിപ്പെടുന്നുള്ളൂ. പൂർണ്ണഹൃദയത്തോടെ ദൈവത്തെ സ്നേഹിക്കുക, മറ്റുള്ളവർക്ക് ദോഷമായ കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. എന്നാൽ യേശു നമുക്ക് കാണിച്ചു തന്ന മാതൃക സ്നേഹത്തിൽ മറ്റുള്ളവരെ സേവിക്കണം. സ്നേഹം എന്ന് പറയുന്നത് ഏതെങ്കിലും കാര്യങ്ങൾ ചെയ്യാതിരിക്കുക മാത്രമല്ല, അതിനൊരു പോസിറ്റീവ് സൈഡുണ്ട്. സെർവിങ്ങിന് എപ്പോഴും ഒരു പോസിറ്റീവ് സൈഡാണ്. ടു സെർവ്, ചില കാര്യങ്ങൾ ചെയ്യാതിരിക്കുക എന്നുള്ളതല്ല, ചെയ്യുക എന്നാണ് ദൈവത്തിന്റെ വചനം നമ്മെ ഉത്സാഹിപ്പിക്കുന്നത്. എന്നാൽ ഇതിന് ദൈവം നമ്മളെ സഹായിക്കാൻ തയ്യാറാണോ? നമുക്ക് ആഗ്രഹമുണ്ടെങ്കിലും ദൈവജനം കേൾക്കുമ്പോൾ അതനുസരിക്കാൻ നമുക്ക് ആഗ്രഹമുണ്ടെങ്കിലും സെർവ് ചെയ്യാൻ നമുക്ക് ആഗ്രഹമുണ്ടെങ്കിലും അനേക സമയങ്ങളിൽ നമ്മൾ എത്തിപ്പെടുന്ന ഒരവസ്ഥ എന്ന് പറയുന്നത് എനിക്ക് ആഗ്രഹമുണ്ട് എന്നാലും പല കാരണങ്ങളാൽ എനിക്ക് സാധിക്കുന്നില്ല. ടു സെർവ് അതേഴ്സ്. എന്നാൽ ദൈവം നമുക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. ഇതിന്റെ ഒരു ഈ വചനം തന്നെ 13-ാം വചനത്തിൽ തന്നെ അതിന്റെ കാരണം എഴുതിയിട്ടുണ്ട്. എന്തുകൊണ്ട് ഈ സെർവ് ചെയ്യാൻ, സ്നേഹത്തിൽ സെർവ് ചെയ്യാൻ പ്രയാസമായിരിക്കുന്നു? അതിന്റെ ഇടയ്ക്കത്തെ ഒരു വചനം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കും. ഈ സ്വാതന്ത്ര്യം ജഡത്തിന് അവസരമാക്കുക മാത്രം ചെയ്യാതെ, ഈ ഒരു കാര്യം പലപ്പോഴും നമുക്ക് ഒരു തടസ്സമായി തീരുകയാണ് സ്നേഹത്തിൽ സെർവ് ചെയ്യുവാൻ. അവർ ഓൺ ഫ്ലഷ്ലി നേച്ചർ ആണ് ഇതിനൊരു തടസ്സമായി നിൽക്കുന്നത്. പിന്നെ ഗലാത്തി ലേഖനത്തിൽ താഴോട്ടുള്ള വചനത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഇതിനെ നിങ്ങൾ ആത്മാവിനാലാണ് കീഴടക്കേണ്ടത്. ഒരു ഉദാഹരണത്തിലൂടെ ഞാൻ നിങ്ങളോട് അത് പറഞ്ഞ് മനസ്സിലാക്കുവാൻ ശ്രമിക്കാം. നമ്മളെല്ലാവരും ഈ തടിയൊക്കെ പിടിക്കുവാൻ ആനയെ നാട്ടിലൊക്കെ ആയിരിക്കുമ്പോൾ കാണാം. ഇവിടെയൊന്നും പട്ടണത്തിലൊന്നും അത് കാണത്തില്ല. ഈ ആനയെ വലിയ തടിയൊക്കെ വെട്ടി മലയുടെ മുകളിൽ നിന്നൊക്കെ താഴെയൊക്കെ ഇറക്കിക്കൊണ്ട് വരണമെങ്കിൽ ഈ ആനയാണ് സാധാരണ നാട്ടിലൊക്കെ ഉപയോഗിക്കുന്നത്. എന്നാൽ നമുക്കറിയാം കാട്ടിലുള്ള ഒരു ആനയെ കൊണ്ടുവന്ന് ഈ തടി പിടിപ്പിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ഒരിക്കലും സാധിക്കത്തില്ല. എന്നാൽ ഇണക്കമുള്ള ഒരു നാട്ടാനയെ ഒരു പാപ്പാൻ ഡയറക്റ്റ് ചെയ്ത് ആ തടി പിടിപ്പിച്ച് റോഡിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കും. ഇതുപോലെയാണ് നമ്മുടെ ജഡത്തിന്റെ ഒരവസ്ഥ. രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ കർത്താവിനെ നമ്മൾ വിശ്വസിച്ച് നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് മാനസാന്തരപ്പെട്ട് നമ്മൾ വീണ്ടും ജനിക്കുമ്പോൾ നമ്മുടെ ആത്മാവ് വീണ്ടും ജനിക്കും, നമ്മളൊരു പുതിയ സൃഷ്ടിയായി തീരുന്നു. എന്നാൽ നാം പിന്നെയും ഈ ലോകത്തിൽ വസിക്കുന്നത് നമുക്കൊരു ജഡം തന്നിട്ടുണ്ട്, നമ്മുടെ ശരീരവും നമ്മുടെ മനസ്സുമാകുന്ന ഒരു ഫ്ലഷ്. എന്നാൽ ഇത് നശിപ്പിക്കണമെന്നല്ല ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഇതിനെ ഒരു യൂസ്ഫുൾ ഉള്ള കാര്യമാക്കി നിങ്ങൾ ഉപയോഗിക്കണം. കാട്ടിൽ വളരുന്ന, കാട്ടിൽ ജീവിക്കുന്ന ഒരു കാട്ടാനയെ പിടിച്ചുകൊണ്ടുവന്ന് മെരുക്കി ഒരു നാട്ടാനയാക്കി തീർത്തു കഴിഞ്ഞാൽ അതിനെക്കൊണ്ട് പ്രയോജനമുണ്ട്. എന്നതുപോലെ സ്വന്തം ഇഷ്ടങ്ങൾക്ക് വേണ്ടി പോകുന്ന ഒരു കാട്ടാനയുടെ പോലെയുള്ള ഒരു ജഡത്തെ ഒന്ന് മെരുക്കിയെടുത്ത് പ്രയോജനമുള്ള ഒരു ജഡമാക്കി തീർക്കുവാൻ ദൈവം നമുക്ക് തന്റെ ആത്മാവിനെ വാഗ്ദത്തം ചെയ്തിരിക്കുകയാണ്. ഈ നാട്ടാനെ നമുക്ക് ഇപ്പോൾ നമ്മളൊരു ആനയുടെ അടുത്ത് ചങ്ങല ഇട്ട് കെട്ടിയിരിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ധൈര്യം വരും. അല്ലെങ്കിൽ പാപ്പാൻ അടുത്തില്ലാത്തപ്പം ഒരാനയുടെ അടുത്ത് ചെല്ലാൻ നമുക്ക് ധൈര്യമുണ്ടോ? ഇല്ല. നാട്ടാനയാണെന്ന് നമുക്കറിഞ്ഞാലും പാപ്പാൻ അടുത്തില്ലെങ്കിൽ നമുക്ക് അടുത്ത് ചെല്ലാൻ പേടിയാണ്. എന്നാൽ ആനയുടെ പാപ്പാൻ അടുത്തുണ്ടെങ്കിൽ നമുക്ക് ധൈര്യത്തോടെ ആനയുടെ അടുത്തേക്ക് ചെല്ലാം. പലപ്പോഴും നമ്മുടെ ജഡത്തെ നമ്മൾ കാണേണ്ടത് അങ്ങനെയാണ്. നമ്മുടെ സ്വയശക്തിയിൽ ഈ ജഡത്തെ ജയിക്കുവാൻ സാധ്യമല്ല. ഒരു ആനയാണ്, നാട്ടാനയാണ് മെരിഞ്ഞതാണ് എന്നൊക്കെ വിചാരിച്ച് നമ്മൾ അതിനെക്കൊണ്ട് കൽപ്പന നമ്മൾ പറഞ്ഞാൽ, ഇത് ചെയ്, ഈ തടി ഇവിടെ നിന്ന് അങ്ങോട്ട് മാറ്റിയിടാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞാലൊന്നും ഈ ആന ഒന്നും ചെയ്യത്തില്ല. മെരിങ്ങി ആനയാ. അതേസമയത്ത് പാപ്പാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും? അതനുസരിക്കും. എന്തുമല്ല, ഞാനും മനുഷ്യനാണ്, പാപ്പാനും മനുഷ്യനാണ്, ഒരേ രൂപവും ഭാവവും ഒക്കെയാണ്. പക്ഷെ പാപ്പാൻ പറഞ്ഞാൽ മാത്രമേ ഈ ആന അനുസരിക്കത്തുള്ളൂ. നമ്മൾ പലപ്പോഴും സ്വന്തം ശക്തിയിൽ ദൈവത്തെ സെർവ് ചെയ്യാൻ ശ്രമിക്കുന്നത് പാപ്പാൻ ഉപദേശിക്കുന്നതിന് പകരം നമ്മൾ ഈ ആനയെ തടിയെടുപ്പിക്കാൻ നോക്കുന്നത് പോലെയാണ്. നമ്മൾ അങ്ങനെയൊന്നും വിഷമിപ്പിക്കേണ്ട ആവശ്യമില്ല. ഈ പാപ്പാനോടൊന്ന് പറഞ്ഞാൽ മതി, പാപ്പാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആന അപ്പോഴേ അനുസരിക്കും. ഇതുപോലെയാണ് ആത്മാവിനെ അനുസരിച്ച് നടക്കുക എന്ന് പറയുമ്പോൾ ദൈവവചനത്തിലൂടെ ഞാൻ മനസ്സിലാക്കുന്നത്. വളരെ പ്രയോജനമുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടി ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഈ ജഡം ഒരു പാപ്പാന്റെ കൺട്രോളിൽ അല്ലെങ്കിൽ പ്രയോജനമില്ല. ഒത്തിരി കൽപ്പനകൾ നമ്മൾ കൊടുക്കുന്നതുകൊണ്ട് ഒന്നും നടക്കുന്നില്ല. എന്നാൽ ആ ആന പാപ്പാനെ അനുസരിക്കുന്നത് പോലെ നാം ഈ ജഡത്തെ ആത്മാവിന്റെ അനുസരണത്തിനായി വിട്ടുകൊടുക്കുന്നുവെങ്കിൽ അത് വളരെ പ്രയോജനമുള്ളതായി തീരും. യേശു കർത്താവ് തന്നെയാണ് ആ പാപ്പാൻ, അല്ലേ? യേശു കൽപ്പിച്ചു കഴിഞ്ഞാൽ അവന്റെ സന്നിധിയിൽ ഒരു ജഡവും വസിക്കത്തില്ല. വളരെ പ്രയോജനമുള്ള കാര്യങ്ങളാക്കി തീർക്കുന്ന ഒരു പ്രക്രിയയാണ് ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്തെടുക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഇന്നാളുകളിൽ സെർവ് ചെയ്യുക എന്നുള്ള ഒരു കമാൻഡ്മെന്റ് ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. സ്നേഹത്തിൽ സേവിക്കുവിൻ. ഇതൊരു ഓപ്ഷനല്ല. എനിക്ക് സൗകര്യമുള്ളപ്പോൾ, സമയമുള്ളപ്പോൾ, എനിക്ക് തോന്നുമ്പോൾ ചെയ്യാം എന്നുള്ള ഒരു രീതിയിലല്ല ദൈവവചനം ഇവിടെ വായിക്കുന്നത്. ടു സെർവ്. അപ്പൊ ദൈവം അതിനായിട്ടുള്ള റിസോഴ്സസ് എല്ലാം ദൈവം നമുക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട്, അല്ലേ? നമ്മൾ വിചാരിക്കും നമുക്ക് കുറച്ചും കൂടെ തിരക്ക് കുറഞ്ഞ ഒരു ജോലിയായിരുന്നെങ്കിൽ, കുറച്ചും കൂടെ പണമുണ്ടായിരുന്നെങ്കിൽ, കുറച്ചും കൂടെ സൗകര്യങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ, കുറച്ചും കൂടെ പ്രശ്നങ്ങളില്ലായിരുന്നെങ്കിൽ, രോഗങ്ങളില്ലായിരുന്നുവെങ്കിൽ, മറ്റു ബുദ്ധിമുട്ടുകൾ ഇല്ലായിരുന്നുവെങ്കിൽ മറ്റുള്ളവരെ കുറച്ചും കൂടെ നന്നായി സെർവ് ചെയ്യാമായിരുന്നു എന്നുള്ള ഒരു ചിന്തയൊക്കെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കിടപ്പുണ്ട്. എന്നാൽ ദൈവത്തിന്റെ വചനം അങ്ങനെയൊന്നും പറയുന്നില്ല. ദൈവത്തിന്റെ വചനം പറയുന്നത് നമുക്കെല്ലാവർക്കും ദൈവം ഒരു ജഡം തന്നിട്ടുണ്ട്. എന്നാൽ ആത്മാവിന് അനുസരിക്കുവാൻ വേണ്ടി ഈ ജഡത്തെ നാം വിട്ടുകൊടുത്തില്ല എങ്കിൽ ഒരു പ്രയോജനവും ആ ജഡം കൊണ്ട് ഉണ്ടാകത്തില്ല. ദൈവമാണ് സകലതും ചെയ്യുന്നത്. അവന്റെ ആ സ്വരത്തിന് സബ്മിറ്റ് ചെയ്യാതെ നമ്മൾ തന്നെ അതിനെ നിയന്ത്രിക്കാൻ നോക്കുന്നതുകൊണ്ടാണ് നമുക്ക് പലപ്പോഴും സെർവ് ചെയ്യാൻ പറ്റാത്തത്. ഈ ആത്മാവിനെ അനുസരിച്ച് നടക്കുവാൻ ഗലാത്തി ലേഖനത്തിന്റെ താഴത്തെ വചനങ്ങളിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നത് 16-ാം വചനം 5:16 ആത്മാവിനെ അനുസരിച്ച് നടപ്പിൻ, എന്നാൽ ഞങ്ങൾ ജഡത്തിന്റെ മോഹം നിവർത്തിക്കുക ഇല്ല. 24-25 വചനങ്ങൾ ആദ്യായത്തിന്റെ തന്നെ 24-25 ആത്മാവിനാൽ നാം ജീവിക്കുന്നുവെങ്കിൽ ചെയ്യുക. ഈ ഇതുകൊണ്ടാണ് നാം വീണ്ടും വീണ്ടും കേൾക്കുന്നത്, ആത്മനിറവ് നമുക്ക് ആവശ്യമാണ്. ഇറ്റ് ഈസ് എസൻഷ്യൽ. അതില്ലാതെ ഒരു കാര്യവും ചെയ്യാൻ പറ്റത്തില്ല എന്ന് നമ്മൾ കേൾക്കുമ്പോൾ ആദ്യമേ നമ്മുടെ ജീവിതത്തിൽ ഒരു സെർവ് ചെയ്യാനുള്ള ഒരു ഡിസയർ ഇല്ല എങ്കിൽ പലപ്പോഴും നമ്മൾ ഈ ആത്മാവിനായിട്ട് ദാഹം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകത്തില്ല. എന്നാൽ സ്നേഹത്തിൽ സെർവ് ചെയ്യുവാൻ ഉള്ള കൽപ്പന ദൈവം നമുക്ക് തന്നിരിക്കെ, യേശു കർത്താവ് ആ മാതൃക നമുക്ക് വെച്ച് തന്നിരിക്കെ, അതനുസരിക്കുവാൻ ആ പാതയിലേക്ക് നമ്മൾ പോകുമ്പോൾ ദൈവം അങ്ങനെ നമ്മൾ മനസ്സ് വെക്കുമ്പോഴാണ് നമ്മൾ ആത്മീയമായി ദാഹമുള്ളവരായി തീരുന്നത്. ആ ഡിസയറാണ് ഒരു തേഴ്സ്റ്റിലേക്ക് നമ്മളെ കൊണ്ടുചെല്ലുന്നത്. ആദ്യമേ നമുക്കൊരു ഡിസയർ വേണം, ടു സെർവ് ഇൻ ലവ്. എന്നാൽ അതിന്റെ പിന്നിൽ ദൈവം ഒരു ദാഹം തരും. ഈ ദാഹത്തെ ദൈവം തന്നെ തന്റെ ആത്മാവിനാൽ തീർത്തു തരും. ഇങ്ങനെയൊരു പ്രക്രിയയാണ് ഓ ദൈവവചനത്തിൽ നമ്മൾ കാണുവാൻ കഴിയുന്നത്. എന്നാൽ ഇവിടെ ആയിരിക്കുന്ന നാം ഓരോരുത്തർക്കും ദൈവം ഈ സെർവിങ് റെസ്പോൺസിബിലിറ്റി തന്നിട്ടുണ്ട്. ദൈവവചനത്തിന്റെ കൽപ്പനയാണ്. എന്നാൽ ആർ ആത്മാവിനാൽ നിറയപ്പെടുവാൻ ആഗ്രഹിക്കുന്നുവോ, ദൈവം നമുക്ക് തന്നിട്ടുള്ള ജഡത്തെ ആത്മാവിന്റെ നിയന്ത്രണത്തിനായി നാം ഏൽപ്പിച്ചു കൊടുക്കുന്നുവോ, അവരിലൂടെ ദൈവം ആ പ്രവൃത്തിയെ ചെയ്തുകൊണ്ട് ഇരിക്കും. ആ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കും. ആ ഈ അന്ത്യകാലത്ത് പത്രോസിന്റെ ലേഖനത്തിലെ 4-ാം അധ്യായത്തിലെ ഒരു വചനം കൂടെ വായിച്ചിട്ട് ഇരിക്കുവാൻ ആഗ്രഹിക്കുന്നു. 1 പത്രോസ് 4-ാം അധ്യായം ഏഴ് മുതൽ 10 വരെയുള്ള വചനങ്ങൾ. 1 പീറ്റർ 4:7-10 ദൈവവചനം വളരെ വ്യക്തമായിട്ടാണ് പറയുന്നത്. എല്ലാറ്റിന്റെ അവസാനം സമീപിച്ചിരിക്കുന്നു, നമുക്ക് പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരായിരിക്കണം. സകലത്തിനു മുമ്പേ ഉറ്റ സ്നേഹമുള്ളവരായിരിപ്പിൻ, സ്നേഹം പാപങ്ങളുടെ ബഹുത്വത്തെ മറയ്ക്കുന്നു. പിറുപ്പ് വീപ്പ് കൂടാതെ തമ്മിൽ അതിഥി സൽക്കാരം ആചരിക്കുവിൻ. ഓരോരുത്തരും വരം ലഭിച്ചതുപോലെ വിവിധമായുള്ള ദൈവകൃപയുടെ നല്ല ഗൃഹവിചാരകന്മാരായി അതിനെക്കൊണ്ട് അന്യോന്യം ശുശ്രൂഷിക്കുവിൻ. സെർവ് വൺ അനദർ വിത്ത് ദ ഗിഫ്റ്റ് യു ഹാവ് ബീൻ ഗിവൺ. അല്ലേ, ദൈവം നമുക്ക് തരുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. ചോദിക്കുന്നവർക്ക് അളവ് കൂടാതെയല്ലോ അവൻ തന്റെ ആത്മാവിനെ കൊടുക്കുന്നത്. എന്നാൽ സെർവ് ചെയ്യാനുള്ള ഒരു ഡിസയർ നമ്മുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ, ചിലർക്ക് സേവ് ചെയ്യാനുള്ള ഡിസയർ ഉണ്ട് പക്ഷേ സ്നേഹത്തിൽ ചെയ്യുവാൻ കഴിയുന്നില്ല, സ്നേഹത്തിൽ സേർവ് ചെയ്യാനുള്ള ഒരു ഡിസയർ നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടെങ്കിൽ തീർച്ചയായും ഈ പരിശുദ്ധാത്മാവിന് വേണ്ടി നമ്മൾ ദാഹിക്കുകയും ദൈവം അതിനെ അളവുകൂടാതെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് പകരുകയും ചെയ്യും. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാണ്, അവൻ ഫെയ്ത്ത്ഫുള്ളാണ്. നമ്മൾ പാടിയതുപോലെ അവൻ തൻ്റെ വചനങ്ങളെ ഒരു നാളും നിവൃത്തീകരിക്കാതിരിക്കത്തില്ല. ഹീ ഈസ് ഫെയ്ത്ത്ഫുൾ, ഹീ വിൽ ഗീവ് അസ് ഹീ സ്പിരിറ്റ്. കണ്ണുകളടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, നീ ഞങ്ങളെ സ്വതന്ത്രരാക്കിയോണ്ട് നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. കർത്താവേ, പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന്, പാപത്തിന്റെ ശക്തിയിൽ നിന്ന് നീ ഞങ്ങളെ യേശു ക്രിസ്തുവിലൂടെ സ്വതന്ത്രരാക്കിയതുകൊണ്ട് ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ. എന്നാൽ ഈ സ്വാതന്ത്ര്യം സ്നേഹത്തിൽ സേവിക്കുവാൻ, മറ്റുള്ളവർക്ക് സെർവ് ചെയ്യുവാൻ തക്കവിധം നീ ഞങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നു കർത്താവേ. എന്നാൽ ഒരു ബലഹീനമായ ഒരു ജഡത്തിൽ ഇതിന് ഞങ്ങൾക്ക് കഴിയത്തില്ല എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു കർത്താവേ. നീ നിന്റെ വാഗ്ദത്തം പോലെ നിന്റെ ആത്മാവിനെ പകരണമേയെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജഡത്തെ ആത്മാവിന്റെ അനുസരണത്തിനായി വിട്ടുകൊടുക്കുവാൻ നീ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പിതാവേ. ഞങ്ങളുടെ ഓരോരുത്തരുടെയും മേൽ ഈ ആത്മാവിന്റെ ശക്തിയെ ഇന്നേ ദിവസം പകരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പിതാവേ. ഞങ്ങൾ പോയി നിന്റെ ഗൃഹവിചാരകന്മാരായി കർത്താവെ അന്യോന്യം ശുശ്രൂഷിക്കുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ. കർത്താവെ, അങ്ങനെ ശുശ്രൂഷ ചെയ്യുന്നവരെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവ്. എന്നാൽ ഞങ്ങളെല്ലാവരെയും അങ്ങനെ ആക്കി തീർക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിന്റെ ഒരു നാമത്തിൽ തന്നെ.